ഒരാളും ഇനി ഉമാറയുടെ അവകാശം ചോദിച്ചു വരില്ല. നിങ്ങൾ ഉമാറ എടുത്തോളൂ, മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടു തരണം. ഉമാറയെ നിങ്ങൾ മകനായി സ്വീകരിച്ചോ. അപ്പോൾ അബൂ താലിബ് അദ്ദേഹം തിരിച്ചു പറഞ്ഞു, വല്ലാഹി മാ അൻസഫ്തുമൂനി, അല്ലാഹു സത്യം, നിങ്ങൾ ഈ ചെയ്യുന്നത് അനീതിയാണ്. അതുഉതൂന ഇബ്നകും അക്ഫുലുഹു ലക്കും വഉഉതീകും ഇബ്നി തഖ്തുലൂന, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ എനിക്ക് തരാ, എന്നിട്ട് ഞാൻ അതിനെ വളർത്തണം, ഞാൻ എൻ്റെ കുട്ടിയെ നിങ്ങൾക്ക് തരാ, എന്നിട്ട് നിങ്ങൾ എൻ്റെ കുട്ടിയെ കൊന്നുകളയും. ഇതെന്ത് നീതിയാണ്? നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ എനിക്ക് തന്നത് ഞാൻ എന്നെ വളർത്തണം, എന്റെ കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കൊന്നുകളയും ചെയ്യും, അതെന്ത് നീതിയാണ്? മഹാദാ ബിൻ നസ്, ഇതൊരിക്കലും നീതിയല്ല. അപ്പോൾ അവരിൽപ്പെട്ട അൽ മുത്തഈമു ബ്നു അദി അദ്ദേഹം പറഞ്ഞു, അബൂ താലിബ്, നിന്റെ സമൂഹം നിന്നോട് വളരെ നീതിയിലാണ് ഇത്രയും കാലം പെരുമാറിയത്, പക്ഷെ നീ അവരോട് നല്ല രൂപത്തിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. അബൂ താലിബ് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തുകൊള്ള, ഞാൻ പേടിക്കുന്നില്ല. അബൂ താലിബിന് ഈ ധൈര്യം വരാനുള്ള കാരണങ്ങളിലൊന്ന്, അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു, അതോടൊപ്പം അദ്ദേഹത്തിന് ജനങ്ങളുമായി നല്ല ബന്ധമുണ്ട്. അദ്ദേഹം നന്നായി ജനങ്ങളെ സഹായിച്ചിരുന്നു, ആളുകൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ട്. ഖുറൈശികളിലെ യുവാക്കൾ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ തയ്യാറായിരുന്നു. അദ്ദേഹം അബൂ താലിബിന്റെ ധൈര്യം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനില്ല എന്ന വാർത്ത പറഞ്ഞു. അബൂ താലിബ് റസൂലുള്ളയുടെ വീട്ടിൽ വന്നപ്പോൾ റസൂലുള്ളയെ കാണാനില്ല. വളരെ വൈകിയിട്ട് നബിയെ തിരിച്ചു കാണാനില്ല. അപ്പോൾ അദ്ദേഹം ഖുറൈശികളിലെ കുറെ യുവാക്കളെ വിളിച്ചു കൂട്ടി എല്ലാവരോടും വാളെടുത്തു വരാൻ പറഞ്ഞു. അവരെല്ലാവരും കൈകളിൽ വാളുമേന്തി അബൂ താലിബിന്റെ അടുക്കൽ വന്നു. ധാരാളം യുവാക്കൾ, ഖുറൈശികളിൽ ധാരാളം യുവാക്കൾ, അവരൊന്നും മുസ്ലിമീങ്ങളല്ല. അങ്ങനെ അബൂ താലിബ് പറഞ്ഞു, നമുക്ക് കഅബയിലേക്ക് ചെല്ലാം, അവിടെ കൂട്ടം കൂടിയിരിക്കുന്ന ഖുറൈശികളുണ്ട്, അതിൽ അബൂ ജഹൽ ഇരിക്കുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരാം. അബൂ ജഹലിനെ കണ്ടുപിടിക്കുക, മുഹമ്മദിന് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ അവനൊരു പങ്കെന്തായാലും ഉണ്ടായിരിക്കും, അവനെ ആദ്യം പിടികൂടണം. അങ്ങനെ ഒരു തീരുമാനിച്ച് മക്കയിലേക്ക് പുറപ്പെടാൻ, കഅബയിലേക്ക് പുറപ്പെടാനിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ ഒരാൾ അവിടേക്ക് വന്നു. അവർ ചോദിച്ചു, എങ്ങോട്ടാണ്? അപ്പോൾ അബൂ താലിബ് ചോദിച്ചു, മുഹമ്മദിനെ കണ്ടിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത്. എവിടെയുണ്ട്? മുഹമ്മദ് അർക്കമിന്റെ വീട്ടിലുണ്ട്. അബൂ താലിബ് പറഞ്ഞു, എനിക്ക് അവനെ ഇപ്പോൾ കാണണം. ഇദ്ദേഹം തിരിച്ചു ഓടി റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ഓടി ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹിയെ വിളിച്ചുകൊണ്ട് അബൂ താലിബിന്റെ അടുക്കൽ വന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട ഉടനെ അബൂ താലിബ് പറഞ്ഞു, വീട്ടിലേക്ക് കയറാൻ പറഞ്ഞു. റസൂലുള്ള വീട്ടിലേക്ക് കയറി ചെന്നു. അടുത്ത ദിവസം പുലർച്ചെയായപ്പോൾ തന്നെ അബൂ താലിബ് ഈ യുവാക്കളെയും കൂട്ടി കഅബയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് മുശ്രിക്കീങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അബൂ താലിബ് അദ്ദേഹം പറഞ്ഞു, യാ മഅശറ ഖുറൈശ് ഹൽ തദ്റൂന മാ ഹമംതു ബിഹ്, ഖുറൈശികളെ, ഇന്നലെ ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, എന്താണ്? അബൂ താലിബ് പറഞ്ഞു, മുഹമ്മദിനെ ഇന്നലെ കാണാതായപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്ന് നിങ്ങളുമായി യുദ്ധം ചെയ്ത് നിങ്ങളെ കൊന്നുകളയാനാണ് ഞാൻ തീരുമാനിച്ചത്. എന്നിട്ട് അദ്ദേഹം തന്റെ പിന്നിൽ നിൽക്കുന്ന യുവാക്കളോടായി പറഞ്ഞു, വാളുകൾ പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞു. അവർ വാള് പുറത്തേക്ക് എടുത്ത് എല്ലാവരും കയ്യിൽ വാള് ഉരിപ്പിടിച്ചു നിന്നു. അബൂ താലിബിന്റെ പവറായിരുന്നു അത്. ഖുറൈശികൾക്കിടയിൽ അബൂ താലിബിന് ഉണ്ടായിരുന്ന സ്ഥാനമാണ്. വെറുതെ അല്ല അബൂ താലിബിനെ അവർ പേടിച്ചത്. അദ്ദേഹം വളരെ വയസ്സുള്ള ആളാണ്, പക്ഷേ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഖുറൈശികൾക്കിടയിൽ, മക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. യുവാക്കൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ഈ രൂപത്തിൽ അണിനിരക്കുന്ന അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബൂ താലിബിനെ തൊടുക എന്നത് അവർക്ക് പേടിയുണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള ബഹുമാനം ഒരു ഭാഗത്തുണ്ട്, അതോടൊപ്പം അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനം വളരെ വലുതായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബൂ താലിബ് ഖുറൈശികളോടായി പറഞ്ഞു, വല്ലാഹി ലൗ ഖതൽതുമൂഹു മാ ബഖീതു മിൻകും അഹദൻ ഹത്താ നതഫാനാ നഹ്നു വ അൻതും. മുഹമ്മദിനെ നിങ്ങളിൽ ആരെങ്കിലും തൊട്ടാൽ, മുഹമ്മദിനെ കൊല്ലുക എന്നതിന് നിങ്ങൾ ആരെങ്കിലും മുതിർന്നാൽ, ഞാൻ ഇവരുമായി തിരിച്ചു വരും. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടും. ആരെങ്കിലും ഒരാൾ ബാക്കിയാകുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്യും. അത് കേട്ടതോടുകൂടി ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുക എന്നതിൽ നിന്ന് ഏറെക്കുറെ പിന്നോട്ട് നിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചതിൻ്റെ ചരിത്രം വായിച്ചാൽ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരു മുശ്രിക്കും ഇതുപോലെ ദീനിനെ സഹായിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. അത്ര വലിയ സഹായമാണ് അബൂ താലിബ് റസൂലുള്ളക്ക് നൽകിയത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അയാൾ കാഫിറായി മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന വേദന എത്രമാത്രമായിരുന്നു എന്ന്. അതിനുമാത്രം വലിയ സഹായമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ താലിബ് നൽകിയത്. അത് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന സംഭവമാണ്. ശരി, ഏതാണ്ട് ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് നൽകുന്ന പ്രതാപം നൽകുന്ന രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടുപേർ മുസ്ലിമായി, ആ രണ്ടുപേരുടെ ഇസ്ലാം സ്വീകരണം, അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതുപോലെയായിരുന്നില്ല. മുസ്ലിമീങ്ങൾക്ക് പ്രതാപം വർദ്ധിക്കുന്ന, അവർക്ക് മക്കയിൽ കുറച്ചൊക്കെ തല ഉയർത്തി നടക്കാൻ സാധിക്കുന്ന, പരസ്യമായി കഅബ തവാഫ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു. അതിനൊന്ന് മുശ്രിക്കുകൾ തന്നെ കാരണമായതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുക്കൽ നടന്നു പോകുന്ന സന്ദർഭത്തിൽ അബൂ ജഹൽ റസൂലുള്ളയുടെ അടുക്കൽ ചെന്ന് അവിടുത്തെ ചീത്ത വിളിച്ചു, കണ്ണുപൊട്ടുന്ന രൂപത്തിൽ ചീത്ത വിളിച്ചു, വളരെ മോശമായ ചീത്ത വിളിച്ചു. റസൂലുള്ള ഒന്നും തിരിച്ചു മുണ്ടിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിരിഞ്ഞുപോയി. അബൂ ജഹലും തിരിച്ചുപോയി. സഫാ കുന്നിന്റെ അടുക്കൽ വീടുണ്ടായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആന്റെ വേലക്കാരിൽപ്പെട്ട ഒരാൾ, അടിമകളിൽപ്പെട്ട ഒരു സ്ത്രീ ഈ സംഭവം മുഴുവൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ അബൂ ജഹൽ ചീത്ത വിളിക്കാൻ, മഹാവൃത്തികെട്ട ചീത്തകൾ വിളിക്കാൻ, റസൂലുള്ളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ചുപോയ ഉടനെ തന്നെ തൻ്റെ വില്ലും കയ്യിലേന്തി വേട്ട കഴിഞ്ഞ് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് കഅബയുടെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം വേട്ടയ്ക്ക് പോയതായിരുന്നു. കയ്യിൽ അമ്പുണ്ട്, വില്ലുണ്ട്. അദ്ദേഹം കഅബയിലേക്ക് പ്രവേശിച്ച ഉടനെ ഈ സ്ത്രീ ചെന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ മകനല്ലേ മുഹമ്മദ്? ഇപ്പോൾ അബൂ ജഹൽ അവനെ ചെയ്തത് എന്താണെന്ന് നിനക്കറിയോ? എത്ര മോശമായ വൃത്തികെട്ട ചീത്തയാണ് അവനെ വിളിച്ചത്. നിന്റെ കുടുംബക്കാരനല്ലേ? അത് കേട്ടപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അബൂ ജഹലിന്റെ അടുക്കലേക്ക് ചെന്നു. നേരെ അബൂ ജഹലിന്റെ അടുക്കലേക്ക് ചെന്നു അവനെ കണ്ട ഉടനെ കയ്യിലുള്ള വില്ലെടുത്ത് തലക്കുന്നവർ കൊടുത്തു. ഇവൻ അതോടുകൂടി താഴ്ത്തു വന്നു. എന്നിട്ട് അബൂ ജഹൽ അവന്റെ മേലെ കയറി നിന്നുകൊണ്ട് ഹംസ പറഞ്ഞു, മുസ്ലിമായതിന്റെ പേരിലല്ലേ നീ എന്റെ സഹോദരനെ മുഹമ്മദിനെ ചീത്ത വിളിച്ചത്? ഞാനും മുസ്ലിമാവാണ്, നീ എന്നെ എന്താ പറയാ? നീ എന്നെ ചീത്ത പറയാൻ നിനക്ക് ധൈര്യം എന്താ എന്ന് തിരിച്ചു ചോദിച്ചു. അദ്ദേഹം മുസ്ലിമായത് ഒരിക്കലും ഇസ്ലാം പഠിച്ചിട്ടോ ഇസ്ലാമിന്റെ സത്യം മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല. മുഹമ്മദിനെ ചീത്ത വിളിച്ചു എന്ന ദേഷ്യമാണ് അദ്ദേഹത്തിനെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്. അതോടുകൂടി അബൂ ജഹലിന് ചുറ്റുമുള്ള ആളുകളൊക്കെ ഹംസക്കെതിരെ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അബൂ ജഹൽ പറഞ്ഞവന് വിട്ടേക്ക്, ഞാൻ മുഹമ്മദിനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ വന്നടിച്ചത്. അങ്ങനെ ഹംസ വീട്ടിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്തു പണിയാണ് കാണിച്ചത്? പെട്ടെന്ന് ദേശത്തിൽ ഇസ്ലാം സ്വീകരിച്ചെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇവന്റെ മതമാകട്ടെ, ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇനി ഖുറൈശികൾക്കിടയിൽ 5 പൈസന്റെ വില ഉണ്ടാവില്ല. ഇത് സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവന്റെ ദീനു പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് ആകെ പ്രയാസത്തിലായി. അന്ന് രാത്രി ഹംസ റളിയല്ലാഹു അൻഹു ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, മുഹമ്മദ്, എന്റെ ജീവിതത്തിൽ ഒരു രാത്രി ഞാൻ ഇങ്ങനെ കഴിച്ചുകൂട്ടിയിട്ടില്ല. നീ പറയുന്ന, നീ ക്ഷണിക്കുന്ന കാര്യം ഇത് സത്യമാണോ അതല്ല തനിച്ച വഴികേട് വല്ലതുമാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസയെ വിളിച്ചടുത്തിരുത്തി അവിടുന്ന് ധാരാളമായി സംസാരിച്ചു. ഹംസയുടെ മനസ്സിന് തണുപ്പേകുന്ന, സ്വസ്ഥത കൊടുക്കുന്ന വാക്കുകൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മനസ്സ് തണുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് മുസ്ലിം ആവേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. ഇതാണ് ഒന്നാമത്തെ സംഭവം. ഹംസ റളിയല്ലാഹു അൻഹു മക്കയിൽ നല്ല ശക്തി ഉണ്ടായിരുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം മുസ്ലിമീങ്ങൾക്ക് വലിയ ശക്തിയാണ് നൽകിയത്. രണ്ടാമത്തെയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ കാണുമ്പോഴെല്ലാം റസൂലുള്ള പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹു ഇയാളെ കൊണ്ട് നീ ഇസ്ലാമിന് ശക്തി നൽകണമേ. റസൂലുള്ള ചിലപ്പോൾ അബൂജഹലിനെയും ഇയാളെയും കണ്ടാൽ പ്രാർത്ഥിക്കും, അള്ളാഹു ഈ രണ്ടാൽ ഒരാളെ കൊണ്ട് ഇസ്ലാമിന് നീ ശക്തി നൽകണമേ. ചിലപ്പോൾ റസൂലുള്ള പറയും, അള്ളാഹു നിനക്ക് ഈ രണ്ട് ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളെ കൊണ്ട് ഇസ്ലാമിനെ സഹായിക്കണമേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം ഇസ്ലാമിന്റെ ചരിത്രത്തെ തീർത്തും വഴിമാറ്റി തിരിച്ചു കളഞ്ഞ സംഭവമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഉമർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് മുസ്ലിമീങ്ങൾ പരസ്യമായി നിസ്കരിച്ചത്. ഉമർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് മുസ്ലിമീങ്ങൾ പരസ്യമായി തവാഫ് ചെയ്തത്. ഉമർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് മുസ്ലിമീങ്ങൾ അവർ ഖുറൈശികൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാം, അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ സിൽനാ അഇസ്സതൻ മുൻദു അസ്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് മുസ്ലിം ആയതിനു ശേഷം പിന്നെ മുസ്ലിമീങ്ങളായ ഞങ്ങൾ അഇസ്സത്തിലാണ് ജീവിച്ചത് എന്ന് പറഞ്ഞാൽ, ഉമറിന്റെ ഇസ്ലാം സ്വീകരണത്തിന് മുൻപുണ്ടായിരുന്ന ചരിത്രമൊന്നാണ്. ഉമർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മുസ്ലിമീങ്ങളുടെ ചരിത്രം വേറൊന്നാണ്. പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല, കടുത്ത പ്രയാസങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉമർ ഇസ്ലാം സ്വീകരിച്ചത് മുതൽ മുസ്ലിമീങ്ങളിൽ പലർക്കും ഒരുമിച്ച് നിന്ന് ധൈര്യത്തോടുകൂടി കാര്യങ്ങൾ പറയാനുള്ള ധൈര്യമുണ്ടായി തുടങ്ങി. അദ്ദേഹത്തിന്റെ ചരിത്രം വലിയ ധൈര്യം നിറഞ്ഞു നിൽക്കുന്ന ചരിത്രമായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന ഇസ്ലാമു ഉമറ ഫത്ഹൻ, ഉമർ ഇസ്ലാം സ്വീകരിച്ചത് ഞങ്ങൾക്കൊരു വിജയമായിരുന്നു, ഒരു ഫത്ഹായിരുന്നു. വഹിജ്റതുഹു നസ്റൻ, ഉമറിന്റെ ഹിജ്റ അത് ഇസ്ലാമിനൊരു സഹായമായിരുന്നു, വലിയ പിൻബലമായിരുന്നു. അദ്ദേഹം ഹിജ്റ പോയത് മക്കയിലെ ഖുറൈശികൾക്ക് മുന്നിൽ പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. എല്ലാവരും രഹസ്യമായി പാത്തും പതുങ്ങിയിട്ടാണ് പോയത്. എന്നാൽ ഉമർ പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഹിജ്റ പോയത്. വഇമാറതുഹു റഹ്മ, ഉമറിന്റെ ഭരണമാകട്ടെ അതൊരു കാരുണ്യമായിരുന്നു, അള്ളാഹുവിന്റെ റഹ്മത്തായിരുന്നു. വല്ലാഹി മസ്തതഅന അൻ നുസല്ലി ഹൗല അൽ ബൈത്തി ളാഹിരീന ഹത്താ അസ്ലമ ഉമർ, ഉമർ മുസ്ലിമാകുന്നത് വരെ ഞങ്ങൾക്ക് കഅബയുടെ ചുറ്റുഭാഗത്ത് നിന്ന് പരസ്യമായി നിസ്കരിക്കാൻ സാധിച്ചിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഉമറിന് റസൂലുള്ള എത്ര സ്ഥാനം നൽകിയിരുന്നു എന്ന്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിമാകുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം അങ്ങേയറ്റം കാഠിന്യം നിറഞ്ഞതാണ്. ഏതുവരെ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്ന ആളുകളിൽ ഒരാളാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു. ഉമർ നല്ല ശക്തിയുള്ള ആളാണ്. അദ്ദേഹത്തിന് ക്ഷീണിക്കുന്നത് വരെ ചിലപ്പോൾ മുസ്ലിമികൾ അദ്ദേഹം ആക്രമിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം അക്രമം നിർത്താനുള്ള കാരണം ക്ഷീണിക്കലാണ്, ക്ഷീണിക്കുന്നവരെ അടിക്കും. അത്ര കടുത്ത മുസ്ലിം വിരോധിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇസ്ലാമിനോട് ഒരു ചായ്വ് ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് അബിസീനിയയിലേക്ക് മുസ്ലിമീങ്ങൾ പോയ ഹിജ്റയാണ്. അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ ചെറുതാക്കി ഒന്ന് ലോലമാക്കിയിരുന്നു. അത് മനസ്സിലാക്കി തരുന്ന ചരിത്രങ്ങളിൽ ഒന്നാണ് ഉമ്മ അബ്ദില്ല ലൈല ബിൻത് അബി ഹസന, അവർ ഹിജ്റ പോയ സ്ത്രീകളിൽ ഒരാളാണ്. ആമിർ ഇബ്നു റബീഅ എന്ന സഹാബിയുടെ രണ്ടുപേരും ഹിജ്റ പോയ ആൾക്കാരാണ്. ആമിർ ഇബ്നു റബീഅയുടെ ഭാര്യയാണ് പറഞ്ഞത്. അവർ പറയുകയാണ്, ഞങ്ങൾ ഹബ്ഷയിലേക്ക് അബിസീനയിലേക്ക് ഹിജ്റ പോകാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ആമിർ ഇബ്നു റബീഅ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ആമിർ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി, യാത്രക്ക് വേണ്ട വസ്തുക്കൾ ഒരുക്കാൻ വേണ്ടി പുറത്തുപോയ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. അങ്ങനെ അന്ന് ഉമർ മുസ്ലിമായിട്ടില്ല, ഞങ്ങളാകട്ടെ വളരെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന സമയമാണ്. അങ്ങനെ ഉമർ എൻ്റെ അടുക്കൽ വന്ന് എന്നോടായി ചോദിച്ചു, ഇന്നഹുൽ ഇൻതിലാഖു യാ ഉമ്മി അബ്ദില്ല, ഉമ്മ അബ്ദില്ല പോവാണല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളും പോവുകയാണല്ലേ, യാത്ര പോവുകയാണല്ലേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു സത്യം, ലനഖ്റുജന്ന ഫീ അർദില്ലാ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ. ആദൈതുമൂന വഖഹർതുമൂന, നിങ്ങൾ ഞങ്ങളെ അതിനു മാത്രം പ്രയാസപ്പെടുത്തിയിരിക്കുന്നു. ഹത്ത യജഅൽ അല്ലാഹു ലനാ മഖ്റജൻ, അങ്ങനെ അല്ലാഹു ഇതാ ഞങ്ങൾക്കൊരു വഴി തുറന്നു തന്നിരിക്കാൻ, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോവാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത ഒരു സ്വഭാവം അപ്പോൾ കാണിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, സഹിബക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ, അല്ലാഹു നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ സഹായിക്കട്ടെ. ഇത് കേട്ടപ്പോൾ ലൈല റളിയല്ലാഹു അൻഹു അവർ പറയുകയാണ്, ഉമറിന്റെ അടുക്കൽ നിന്ന് ഒരിക്കലും മുന്നേ കണ്ടിട്ടില്ലാത്ത ഒരു പെരുമാറ്റമാണ് അന്ന് ഞാൻ കണ്ടത്. അങ്ങനെ ആമിർ ഇബ്നു റബീഅ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ ഈ കഥ ആമിറിനോട് പറഞ്ഞു. അപ്പോൾ ആമിർ ഇബ്നു റബീഅ തിരിച്ചു ചോദിച്ചു, നിന്റെ വിചാരം ഉമർ മുസ്ലിം ആകുമെന്നാണോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ തീർച്ചയായും മുസ്ലിം ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആമിർ ഇബ്നു റബീഅ അദ്ദേഹം പറഞ്ഞു, لا يسلم الذي رايت حتى يسلم حمار الخطاب, നീ കണ്ട ഉമർ, ഉമറിന്റെ കഴുത മുസ്ലിം ആയാലും ഉമർ മുസ്ലിം ആവില്ല, ഉമറിന്റെ കഴുത മുസ്ലിം ആയാലും ഉമർ ഒരിക്കലും മുസ്ലിം ആവില്ല. അതിനുമാത്രം മുസ്ലിമികളെ ഉപദ്രവിച്ച ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകി. അതിന് പല കാര്യങ്ങൾ കാരണമായിട്ടുണ്ട്. ആ വിഷയത്തിൽ വന്ന ചില ഹദീസുകൾ ലൈഫാണ് എന്ന് പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തു ത്വാഹ കേട്ടതിന് ശേഷമാണ് മുസ്ലിമായത് എന്ന സംഭവം, അത് ദുർബലമാണ് എന്ന് പല പണ്ഡിതന്മാരും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സീറയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വ്യാപകമായി പറയപ്പെട്ട കഥയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ വന്നു, സൂറത്തു ത്വാഹ പാരായണം ചെയ്യുന്നത് കേട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റമുണ്ടായി, റസൂലുള്ളാഹി അടുക്കൽ ചെന്നു, അവിടുന്ന് സംസാരമുണ്ടായി. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി എന്ന സംഭവം ളൈഫാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ലിമായതിന് ശേഷം, അന്ന് അദ്ദേഹം മുസ്ലിമാകുമ്പോൾ ഉമറിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, റസൂലുള്ളാഹിയുടെ സഹാബിമാരിൽ വളരെ പ്രഗത്ഭനായ സഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് അന്ന് 6 വയസ്സുണ്ട്, അല്ലെങ്കിൽ ആ വയസ്സിനോട് അടുത്ത പ്രായമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഉമർ മുസ്ലിമായപ്പോൾ അദ്ദേഹം ആളുകളോട് ചോദിച്ചു, നാട്ടുകാർക്കിടയിൽ വാർത്ത എത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആളാരാണ്? അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു കൊടുത്തു, ഖുറൈശികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ജമീൽ ഇബ്നു മഅ്മർ അൽ ജുമഹി. അദ്ദേഹം പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. ജമീൽ ഇബ്നു മഅ്മർ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഖുറൈശികൾക്കിടയിൽ രഹസ്യം സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് അറിയപ്പെട്ട ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊരു രഹസ്യം സൂക്ഷിക്കാൻ പറ്റില്ല, അത് അദ്ദേഹം പരസ്യമാക്കി കളയും. ആളുകളോട് വാർത്ത എത്തിക്കുക എന്നത്, ചില നാടുകളിൽ ആൾക്കാർ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന സ്വഭാവമാണ്. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജമീൽ ഇബ്നു മഅ്മറിന്റെ അടുക്കൽ ചെന്നു, എന്നിട്ട് പറഞ്ഞു, ജമീൽ ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്. അത് കേട്ട ഉടനെ ജമീൽ വസ്ത്രം ശരിയാക്കാൻ പോലും നിൽക്കാതെ ഉള്ള വസ്ത്രം ഇട്ടിട്ട് കാബയിലേക്ക് പോയി. എന്നിട്ട് അവിടെ എത്തിയിട്ട് വിളിച്ചു പറഞ്ഞു, മുഅമ്മർ മുസ്ലിം ആയിട്ടുണ്ട്, ഉമർ മുസ്ലിം ആയിട്ടുണ്ട്, ഇസ്ലാമിന്റെ കർമ്മങ്ങൾ പരസ്യമായി ചെയ്തിരുന്ന ആളുകളിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന വ്യക്തിയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഒരു മർദ്ദനവും ഏറ്റിട്ടില്ല എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ മർദ്ദനം ഏറ്റാൽ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ധൈര്യമായിരുന്നു. മുശ്രിക്കുകൾക്കിടയിൽ അദ്ദേഹം ഒരു പേടിയുമില്ല അത് എഴുന്നേറ്റുന്നുണ്ട്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്നത് വേറെ തന്നെ പ്രത്യേകം പറയേണ്ട ചരിത്രമാണ്. അതിനുമാത്രം വിശാലമായ ചരിത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബികളിൽ രണ്ടാമത്തെ സ്ഥാനം ഉമറിന് നൽകി. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂബക്കറിനെയും ഉമറിനെയും വിശേഷിപ്പിച്ചത് രണ്ട് കണ്ണുകൾ തന്നെയാണ്, രണ്ട് മനോഹരമായ കണ്ണുകൾ. ഇസ്ലാമിന് വേണ്ടി മുന്നിൽ നിന്നിരുന്ന ഹദീസുകൾ നിങ്ങൾ എടുത്തു വായിച്ചു നോക്കും. ഹദീസുകളിൽ നിങ്ങൾ എത്ര തവണയാണ് റസൂലുള്ള വന്നു, ഒപ്പം അബൂബക്കറും ഉമറും ഉണ്ടായിരുന്നു, റസൂലുള്ള അങ്ങോട്ട് പുറപ്പെട്ടു, ഒപ്പം അബൂബക്കറും ഉമറും ഉണ്ട്, റസൂലുള്ളയുടെ വലതും ഇടത്തും അബൂബക്കറും ഉമറും നിന്നു. സുബ്ഹാനല്ലാഹ്. വലിയ പാഠമുള്ളത് ആരാണ് ഇസ്ലാം സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആമർ ഇബ്നു റബീഅ പറഞ്ഞതുപോലെ ഉമറിന്റെ കഴുത്ത മുസ്ലിമായാലും ഉമർ ഇസ്ലാം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. പക്ഷെ അള്ളാഹു ഹിദായത്ത് നൽകി. അള്ളാഹു ആർക്കാണ് ഹിദായത്ത് നൽകുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഹംസ ഇസ്ലാം സ്വീകരിച്ചത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇസ്ലാം ആയിരുന്നില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തഅല്ലംന അൽഇൽമ ബിലാ നിയ്യ, ഞങ്ങൾ ദീനു പഠിച്ചത് നിയ്യത്തില്ലാതെയാണ്, പക്ഷേ ഇൽമ് ഞങ്ങളെ നിയ്യത്തുള്ളവരാക്കി മാറ്റി. അതുപോലെ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് ഇസ്ലാമിന് വേണ്ടിയല്ല, പക്ഷെ ഇസ്ലാം അദ്ദേഹത്തെ മാറ്റി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും എന്താണ് വിധിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ കുറിച്ച് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, അവരതിൽ ക്ഷണിക്കുക എന്നതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. ഇത്രയുമാണ് ഈ ദർസിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത ദർസിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാം. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.